الحمد لله وكفى، الصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. بهوان الله سهود لنغلي حافظ بن حجر العسقلاني رحمه الله يدي بلوغ المرام لي صيام نوب ما يبند بتا أدياي مارن إن لي مدل نام باي كان عرم بيتشد أدل ونام دائي نام برانيا بشيام അല്ലെങ്കിൽ ഒന്നാമത്തെ ഹദീസിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, റമദാനിന് ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ്. അതാണ് ആദ്യമായി നാം വായിച്ച ഹദീസ്. അതിന്റെ കാരണവും അതിന്റെ വിധിയൊക്കെ നമ്മൾ പറഞ്ഞു. നോമ്പ് നോക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അന്ന് നോക്കൽ അനുവദനീയമാവുക പൊതുവെ നോമ്പെടുക്കുന്ന പതിവുള്ള ആളുകൾക്കാണ് എന്ന് പറഞ്ഞാൽ റമദാനിന് തൊട്ടുമുമ്പുള്ള ദിവസം തിങ്കളാഴ്ചയാണ്. ഒരു വ്യക്തി എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എടുക്കാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എടുക്കാം. അതാണ് ഒന്നാമത്തെ ഹദീസിൽ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഹദീസിൽ നമ്മൾ പറഞ്ഞ വിഷയം, സംശയമുള്ള ദിവസങ്ങളിൽ സംശയമുള്ള ദിവസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. അതിൽ നമ്മൾ പറഞ്ഞു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേരുന്നതാണോ അതല്ലേ എന്ന വിഷയത്തിലൊക്കെ നാം വായിച്ചിരുന്നു, അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സംശയമുള്ള ദിവസം എന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം, ഷഅബാൻ 29-ാമത്തെ ദിവസം പൂർത്തിയായി കഴിഞ്ഞാമത്തെ ദിവസം, 30-ാമത്തെ ദിവസം അഥവാ ഷഅബാൻ 29 കഴിഞ്ഞു, അന്ന് മഗ്‌രിബിന് ശേഷം മാസം നോക്കി റമദാൻ പ്രവേശിച്ചു എന്ന് നോക്കിയപ്പോൾ അത് കാണുന്നതിനെ തൊട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ഒന്നെങ്കിൽ പൊടി അതല്ലെങ്കിൽ കാർമേഘം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിന്റെ പിറ്റേന്നുള്ള ദിവസം ഷഅബാൻ 30-ാമത്തെ ആ ദിവസം, അതാണ് സംശയമുള്ള ദിവസം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം, ഇബ്നു അബ്ദുൽ ഹാദി, ഹാഫിദ് ഇബ്നു ഹജർ, ഇമാം സനാനി, ഇമാം ഷൗക്കാനി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇന്നലത്തെ ദർസിൽ നാം സൂചിപ്പിച്ചു. അതിൽ നാം പറയുകയും ചെയ്തു ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ പാടില്ല, സംശയമുള്ള ദിവസം നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. ആരെങ്കിലും ആ ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചവനാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചവനാണ്. തയ്യിബ്. ഹദീസ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അനി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറു ലഹു മുത്തഫഖുൻ അലൈഹി വലി മുസ്ലിം ഫഇൻ ഉഗ്മിയ അലൈക്കും ഫഖ്ദുറു ലഹു 30 വലി ബുഖാരി ഫഅക്മിലുൽ ഇദ്ദത 30 വലഹു ഫി ഹദീസ് അബി ഹുറൈറ റളിയല്ലാഹു അൻ فأكملوا عدة شعبان 30. أدت حديث الإمام ابن حجر رحمه الله أدرج أدت حديث وشذيري كنده نومب تدنغن ندوم أدبولي تنه نومب أوساني بيك ندوم اندين دي عدسانة الائري كنا نومب آرم بيك ندوم أدبولي تنه ماسم پورتياي اندن ودك ندوم اندين دي عدسانة الائري كنا اي حديث أدري كنده مهانايا عبد الله بن عمر رضي الله عنه وان عبد الله بن عمر റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ തന്നെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ വിഷയത്തിൽ അതല്ലെങ്കിൽ ഇസ്ലാമിക പോരാട്ടങ്ങളിലും മറ്റും വലിയ താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിയാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പൊതുവെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് ഇൽമിയായ മേഖലകളിൽ മാത്രമാണ്. അദ്ദേഹം ആ മേഖലയിലും വളരെ മികച്ചു നിന്നിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ജിഹാദിന്റെ മേഖലയിലും അങ്ങേയറ്റം താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധത്തിന് അദ്ദേഹം അനുമതി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ചെറുപ്പം കാരണത്താൽ അദ്ദേഹത്തെ തിരിച്ചയച്ചു. അദ്ദേഹം ആദ്യം പങ്കെടുത്ത യുദ്ധം എന്നുള്ളത് ഖന്ദഖാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആദ്യം പങ്കെടുത്ത യുദ്ധം ഖന്ദഖ് യുദ്ധമാണ്. അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെട്ട വളരെ പ്രധാന ഒരു വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ അങ്ങേയറ്റം താല്പര്യം കാണിച്ചിരുന്ന സഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. എല്ലാ സ്വഹാബികളും താല്പര്യമുള്ളവരാണ്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒന്നുകൂടി പ്രവാചകൻ ചെയ്തതുപോലെ, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയെങ്കിലും ഒരു യാത്രയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് താമസിക്കാൻ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ വേണ്ടി പരിശ്രമിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഇബാദത്തുകളിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ഇത് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് പല വിദ്യാർത്ഥികൾക്കും വരുന്ന ഒരു കുറവാണ്. ഇൽമിന്റെ മേഖലയിൽ നമ്മൾ ധാരാളം സമയം ചെലവഴിക്കാറുണ്ട്, ദർസുകൾ കേൾക്കും, മുഹാദറകൾ കേൾക്കും, പക്ഷേ അതിനനുസരിച്ചുള്ള അമൽ നമ്മുടെ ഭാഗത്തുണ്ടാവുകയില്ല. ഉദാഹരണത്തിന് സുന്നത്ത് നിസ്കാരങ്ങൾ, പല ആളുകളും അതിൽ വലിയ വീഴ്ച വരുത്തും. എന്നിട്ട് അവരെന്താ പറയുക, ആ സമയം നമ്മൾ ഇൽമ് പഠിക്കുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു അല്ലെങ്കിൽ നന്മയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? സുന്നത്ത് നിസ്കരിക്കുക, ശേഷം ഇൽമ് പഠിക്കുക. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം. അബ്ദുല്ലാഹ് ബിൻ ഉമറിന്റെ സീറയിൽ പറയുന്നതായി കാണാം, അദ്ദേഹം ഇബാദത്തിൽ വലിയ താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിയാണ്. രാത്രി സമയങ്ങളിൽ വളരെ കുറച്ച് മാത്രമാണ് അദ്ദേഹം ഉറങ്ങാറുള്ളൂ. ധാരാളം സമയം ഇബാദത്തുകളിൽ ചെലവഴിച്ച വ്യക്തിയാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ അദ്ദേഹത്തിന്റെ ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുന്നത് മക്കയിൽ വെച്ചാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് മക്കയിൽ വെച്ചാണ്. ഹിജറ 73-ാമത്തെ വർഷം, ഹിജറ 73-ാമത്തെ വർഷത്തിലാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അധികം ഹദീസുകൾ ഉദ്ധരിച്ച ആളുകൾ, അൽ മുക്സിറൂന മിന സ്വഹാബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ചത് 7 ആളുകളാണ്. അതിൽ ഒരു വ്യക്തിയാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ. അതിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോ ഈ 7 ആളുകളിൽ ഒരു വ്യക്തിയാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ, മറ്റൊരു വ്യക്തിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ 7 ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ അധികം ഉദ്ധരിച്ചിട്ടുണ്ട്, ചില ആളുകൾ കുറവ് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ സ്വഹാബത്തിൽ അധികം ഹദീസുകൾ ഉദ്ധരിച്ചവർ എന്ന് പറയുന്ന 7 ആളുകൾ, അവരിൽ പെട്ടവരാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്താണ് അധികം ഹദീസുകൾ ഉദ്ധരിച്ചവർ എന്നതിന്റെ മാനദണ്ഡം? പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ, ഇമാം സുയൂത്തിയും സഹാബിയും ഒക്കെ പറഞ്ഞതുപോലെ, 1000-ൽ അധികം ഹദീസുകൾ ഉദ്ധരിച്ചവർക്കാണ് മുക്സിർ എന്ന് പറയുക. സഹാബത്തിന്റെ കൂട്ടത്തിൽ 1000-ൽ അധികം ഹദീസുകൾ ഉദ്ധരിച്ചവർ 7 പേരാണ്. അതിൽ ഏറ്റവും അധികം ഉദ്ധരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. തയ്യിബ്, അതാണ് മുക്സിറൂൻ എന്ന് പറയുന്നത്. അതിൽപ്പെട്ടവരാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. തയ്യിബ്, അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ ദർസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചൊരു കാര്യം പറയാം. ഒരു സഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറയുന്നതും ഒരു സഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ അത് നേരിട്ട് അദ്ദേഹം കേട്ടതാണ്, എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഒരു സഹാബി ഹദീസ് ഉദ്ധരിക്കുന്നതെങ്കിൽ, പിന്നാലെ നമ്മൾ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊന്നുകിൽ അദ്ദേഹം നേരിട്ട് കേട്ടതാകാം, അതല്ലെങ്കിൽ മറ്റു തര സ്വഹാബികളിൽ നിന്ന് അദ്ദേഹം കേട്ടതാകാം. അതിനൊക്കെ അവിടെ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് തഹ്രീജും ഹദീസിന്റെ വിധി കൽപ്പിക്കുന്ന വിഷയവുമൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും. തയ്യിബ്, അപ്പോൾ ഈ ഹദീസിൽ ഇതിന്റെ പ്രത്യേകത എന്താണ്? അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. അദ്ദേഹം പറയുന്നു, പ്രവാചകൻ പറഞ്ഞു, ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ മാസം കാണുകയാണെങ്കിൽ, ഫസൂമു, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. അഥവാ ഷഅബാനിന്റെ അവസാനത്തിൽ നിങ്ങൾ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. റമദാനിന്റെ മാസപ്പിറവി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. വഇദാ റഅയ്തുമൂഹു, നിങ്ങൾ മാസം കാണുകയാണെങ്കിൽ ഫഅഫ്തിറു, നോമ്പ് മുറിക്കുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ റമദാനിലെ അവസാന ദിവസം നിങ്ങൾ ഷവ്വാലിന്റെ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് നിർത്തുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുടങ്ങാനും നോമ്പ് അവസാനിപ്പിക്കാനും മാനദണ്ഡമായി പറഞ്ഞത് എന്താണ്? മാസപ്പിറവി കാണുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശേഷം അത് എല്ലാവർക്കും വ്യക്തമാണ്, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ഗുമ്മ അലൈക്കും, മാസം കാണുന്നതിനെ തൊട്ട് നിങ്ങൾക്ക് മറയുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കാർമേഘം കാരണത്താൽ, ഗൈമ് കാരണത്താൽ നിങ്ങൾക്ക് മാസം കാണാൻ സാധിക്കുന്നില്ല. മാസം നോക്കുന്നു, പക്ഷെ അത് കാണാൻ സാധിക്കുന്നില്ല, കാരണം അവിടെ കാർമേഘം മൂടിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ പൊടിപടലങ്ങൾ കാരണത്താൽ മാസപ്പിറവി ദർശിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഫഖ്ദുറു ലഹു, നിങ്ങൾ അതിനെ തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ക്ലിപ്തപ്പെടുത്തുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ ബറകല്ലാഹു ഫീകും ഫഖ്ദുറു ലഹു എന്നുള്ളത് നമുക്ക് ഫഖ്ദുറു ലഹു എന്നും വായിക്കാം, അല്ലെങ്കിൽ ഫഖ്ദിറു ലഹു എന്നും വായിക്കാം. ഇവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾ കണക്കാക്കുക അല്ലെങ്കിൽ തിട്ടപ്പെടുത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾ കണക്കാക്കുക അല്ലെങ്കിൽ തിട്ടപ്പെടുത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇമാം ബദറുദ്ദീൻ അൽഐനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉംദത്തുൽ ഖാരിയിൽ പറയുന്നു, ഉലമാക്കൾ ഈ വിഷയത്തിൽ ഫഖ്ദിറു ലഹു എന്നതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഫഖ്ദുറു ലഹു എന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ അതിന് വെച്ചിരിക്കുന്ന അർത്ഥം, ഫഇൻ ഗുമ്മ അലൈക്കും, ഷഅബാൻ 29 മാസം കാണുന്നതിനെ തൊട്ട് നിങ്ങൾക്ക് കാർമേഘമോ അല്ലെങ്കിൽ അതുപോലെയുള്ള പൊടികളോ തടസ്സമായി വരികയാണെങ്കിൽ ഫഖ്ദുറു ലഹു, നിങ്ങൾ ആ മാസത്തെ 30 കണക്കാക്കുക, നിങ്ങൾ ആ മാസത്തെ 30 കണക്കാക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസവും ഷഅബാനിൽ പെട്ടതായി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇപ്പൊ 29 ദിവസം നമ്മൾ മാസം കാണാൻ വേണ്ടി നോക്കി, ഈ സമയം പൊടികൾ ഉണ്ട്, അതല്ലെങ്കിൽ കാർമേഘങ്ങൾ കാരണത്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫഖ്ദുറു ലഹു എന്നതിന്റെ ഒരു അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, നിങ്ങൾ ഷഅബാൻ മാസം 30 പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഷഅബാൻ 29 മാസം നോക്കി, ഈ സമയം നിങ്ങൾക്ക് പൊടികളോ അതല്ലെങ്കിൽ കാർമേഘമോ അതൊന്നും ഇല്ല എങ്കിൽ, മാസം കണ്ടിട്ടില്ല എങ്കിൽ നോമ്പെടുക്കാൻ പാടില്ല, ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അവിടെ പൊടികളുണ്ട് അതല്ലെങ്കിൽ കാർമേഘങ്ങളുണ്ട്, അത് കാരണത്താൽ നമുക്ക് മാസം കാണാൻ സാധിക്കുന്നില്ല, ഈ മറയുള്ള കാരണത്താൽ മാസം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ റമദാനായി കണക്കാക്കരുത്, മറിച്ച് ഷഅബാനിന്റെ 30 ദിവസമായി കണക്കാക്കുക എന്ന് ചില പണ്ഡിതന്മാർ അതിന് അർത്ഥം വെച്ചു. മനസ്സിലായോ? രണ്ടാമത്തെ വിശദീകരണം എന്താണ്? ഫഖ്ദുറു ലഹു എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ ഉദ്ദേശം നിങ്ങൾ അതിനെ ഇടുക്കുക എന്നാണ്. നിങ്ങൾ ഷഅബാൻ മാസത്തെ ഇടുക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം റമദാനായി നിങ്ങൾ പ്രഖ്യാപിക്കുക, പിറ്റേ ദിവസം നിങ്ങൾ റമദാനായി പ്രഖ്യാപിക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. അഥവാ എടുക്കുക എന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഷഅബാനിനെ 29 നിങ്ങൾ എടുക്കുക, ഷഅബാനിനെ 30 ആക്കരുത്, മറിച്ച് 29 നിങ്ങൾ എടുക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ വിഷയത്തിൽ ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം എന്താണ്? ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം ഇമാം മാലിക് റഹിമഹുല്ലയുടെ മദ്ഹബും അതുപോലെ തന്നെ ഇമാം ഷാഫിഈയുടെ മദ്ഹബ്, ഇമാം അബു ഹനീഫ റഹിമഹുല്ലയുടെ മദ്ഹബ്, അവരൊക്കെ പറയുന്നു അവിടെ ഉദ്ദേശം നിങ്ങൾ ആ മാസത്തെ ഷഅബാനിനെ 30 പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങൾ ഷഅബാൻ 29 മാസപ്പിറവി ദർശിക്കാൻ വേണ്ടി പോയി, അവിടെ കാർമേഘമുള്ള കാരണത്താലോ അല്ലെങ്കിൽ പൊടിപടലങ്ങളുള്ള കാരണത്താലോ അതുപോലെ എന്തെങ്കിലും തടസ്സം കാരണത്താലാണ് നിങ്ങൾക്ക് മാസം ദർശിക്കാൻ സാധിക്കാത്തത് എങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം നോമ്പ് അനുഷ്ഠിക്കരുത്, മറിച്ച് ആ മാസം നിങ്ങൾ 30 പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഭൂരിപക്ഷം ഉലമാക്കൾ ഈ ഹദീസിന് നൽകിയിട്ടുള്ള അർത്ഥം. ഞാൻ പറഞ്ഞതുപോലെ ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അബു ഹനീഫ റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം ആ ഒരു അഭിപ്രായമാണ്. ഇനി ഈ അഭിപ്രായ വ്യത്യാസത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ്? ഈ രണ്ട് അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു, അഹ്ലു സുന്നക്കിടയിലുള്ള രണ്ട് അഭിപ്രായങ്ങളാണ്. ഇതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ബറകല്ലാഹു ഫീകും, നിങ്ങൾ ആ മാസം 30 പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്, ഷഅബാൻ മാസം നിങ്ങൾ 30 കണക്കാക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ തന്നെ ചില റിവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ വായിച്ച റിവായത്തുകൾ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇൻ ഉഹ്മിയ അലൈക്കും, നിങ്ങൾക്ക് മാസപ്പിറവി കാണുന്നതിനെ തൊട്ട് എന്തെങ്കിലും കാർമേഘങ്ങളോ മറ്റോ തടസ്സമായാൽ ഫഖ്ദുറു ലഹു സലാസീൻ, നിങ്ങൾ ആ മാസം 30 കണക്കാക്കുക. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ റിവായത്തിൽ ഫഅക്മിലുൽ ഇദ്ദത സലാസീൻ, നിങ്ങൾ ആ മാസത്തിലെ എണ്ണം 30 നിങ്ങൾ പൂർത്തീകരിക്കുക, ആ മാസത്തെ പൂർത്തീകരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഹദീസിൽ ഫഅക്മിലു ഇദ്ദത ഷഅബാന സലാസീൻ, നിങ്ങൾ ഷഅബാൻ മാസം 30 പൂർത്തീകരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ബാസ് റഹിമഹുള്ളയൊക്കെ പറഞ്ഞതുപോലെ ചില റിവായത്തുകൾ മറ്റു റിവായത്തുകളെ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഒരു റിവായത്തിൽ നിങ്ങൾ മാസം കാണുന്നതിനെ തൊട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ കണക്കാക്കുക എന്നതിന്റെ ഉദ്ദേശം മറ്റു റിവായത്തുകളിൽ വന്നതുപോലെ നിങ്ങൾ ആ മാസത്തെ 30 പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഷഅബാൻ 29 നമ്മൾ മാസം കാണാൻ വേണ്ടി പോയപ്പോൾ, ഞാനിങ്ങനെ ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് വിഷയം വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ്. ഷഅബാൻ 29 മാസം കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ പൊടി കാരണത്താലോ അതല്ലെങ്കിൽ കാർമേഘങ്ങൾ കാരണത്താലോ നമുക്ക് മാസം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പിറ്റേ ദിവസം റമദാനായി കണക്കാക്കാൻ പാടില്ല, മറിച്ച് ഷഅബാൻ 30 നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കണം, പൊടി കാരണത്താലോ കാർമേഘം കാരണത്താലോ ആണ്. അതല്ലാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ അതിൽ ഈ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ എന്തെങ്കിലും മറ വരികയാണെങ്കിൽ നിങ്ങൾ അത് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ മാസം നിങ്ങൾ 30 പ്രഖ്യാപിക്കുക, മാസം നിങ്ങൾ 30 കണക്കാക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള ആ വിഷയം വിശദീകരിച്ചതായി പറയാം, കാണാൻ സാധിക്കും. ഹാഫിദ് ഇബ്നു ഹജർ ആ വിഷയം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം, ഇന്നലെ നമ്മൾ പറഞ്ഞു ആരെങ്കിലും ആ ഒരു ദിവസം ഷഅബാൻ 30 സംശയമുള്ള ആ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചവനാണ്, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചവനാണ്. എന്നാൽ സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ഈ രൂപത്തിൽ ഷഅബാൻ 29 എന്തെങ്കിലും തടസ്സങ്ങൾ കാരണത്താലാണ് മാസം കാണാത്തത് എങ്കിൽ ആ ഷഅബാൻ 30 ദിവസം നമുക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നോമ്പെടുക്കാമെന്ന് ചില സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ നോമ്പെടുത്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ആ ദിവസത്തിൽ നോമ്പെടുത്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹ ആ ദിവസത്തിൽ നോമ്പെടുത്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹമ്മദ് അവരുടെ മുസ്നദിലും, അതുപോലെ തന്നെ സഈദ് ഇബ്നു മൻസൂർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുകളിലുമൊക്കെ ഇത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഈ 3 സഹാബികളിൽ നിന്ന് ഈ രൂപത്തിൽ നോമ്പെടുത്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മനസ്സിലായോ? തയ്യബ്. എന്നാൽ മറ്റ് ചില പണ്ഡിതന്മാരിൽ നിന്ന്, അഫ്വാൻ, മറ്റ് ചില സഹാബികളിൽ നിന്ന് അതിന് വിപരീതമായിട്ടും വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അമ്മാർ റളിയല്ലാഹു അൻഹു, നമ്മൾ ഇന്നലെ പറഞ്ഞ ഹദീസ്, അവരൊക്കെ ആ ദിവസം നോമ്പെടുക്കാൻ പാടില്ല എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷഅബാൻ 30, ഞാൻ വിഷയം ഒന്ന് ചുരുക്കി പറയാം, ഷഅബാൻ 29 നമ്മൾ മാസം കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടെ പൊടികൾ കാരണത്താലോ അല്ലെങ്കിൽ കാർമേഘം കാരണത്താലോ നമുക്ക് മാസം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പിറ്റേ ദിവസം നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലയോ, സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ അസ്മാ റളിയല്ലാഹു അൻഹ, ഇബ്നു ഉമർ, അവരൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്. എന്നാൽ അമ്മാർ ബിനു യാസിർ, അനസ് ബിനു മാലിക്, അബ്ദുല്ലാഹ് ബിനു മസ്ഊദ് തുടങ്ങിയ സഹാബികൾ നോമ്പെടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷൗക്കാനി റഹിമഹുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സൂചിപ്പിച്ച ശേഷം പറയുകയാണ്, വൽഹാസിലു അന്ന സഹാബത മുഖ്തലിഫൂന ഫീ ദാലിക. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? സഹാബികൾ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലൈസ ഖൗലു ബഅദിഹിം ബിഹുജ്ജതിന അല അഹദ്, ഒരു സഹാബിയുടെ വാക്ക് മറ്റൊരു സഹാബിക്കെതിരെ തെളിവ് പിടിക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് വൽഹഖു മജാ ബിഹി ശാരിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്താണോ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്താണോ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മഹാനായ ഷൗക്കാനി റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമാം സനഅനി റഹിമഹുള്ള പറയുന്നു, സഹാബികൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ചില സഹാബികൾ ആ ദിവസം നോമ്പെടുക്കാമെന്ന് പറഞ്ഞു, വേറെ ചിലർ ആ ദിവസം നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ തെളിവുകൾ ഏറ്റവും പിൻബലം നൽകുന്നത് നോമ്പെടുക്കാൻ പാടില്ല എന്ന വാദത്തിലാണ്, നോമ്പെടുക്കാൻ പാടില്ല എന്ന വാദത്തിലാണ്. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ഷഅബാൻ 30 ദിവസം നോമ്പെടുക്കാൻ പാടില്ല. ഷഅബാൻ 30 ദിവസം 29 മാസം കാണുന്നതിനെ തൊട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ 30 ദിവസം നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. തയ്യബ്. അടുത്തത് അടുത്ത ഹദീസിൽ അപ്പോൾ ഈ ഹദീസിൽ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? മാസം തുടങ്ങുന്നത് നിശ്ചയിക്കേണ്ടതും അതുപോലെ തന്നെ മാസം തീരുന്നത് നിശ്ചയിക്കേണ്ടതും എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? റുഇയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, റുഇയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ യാതൊരു കാരണവശാലും മറ്റൊന്നും നമ്മൾ പരിഗണിക്കാൻ പാടില്ല, നമ്മൾ കാണണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ചില ആളുകൾ ഇന്ന് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? അവർ കണക്ക് അവലംബിക്കുന്നതായി കാണാം. ചില ആളുകൾ മാസം തുടങ്ങുന്നതും അതുപോലെ തന്നെ മാസം കഴിയുന്നതും നിശ്ചയിക്കാൻ വേണ്ടി കണക്ക് അവലംബിക്കുന്നതായി കാണാറുണ്ട്. അത് ശരിയല്ല, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ പെട്ടതല്ല. മാസത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ മാസം പ്രവേശിക്കുന്നതിന്റെ വിഷയത്തിൽ കണക്ക് നോക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. ആ വിഷയത്തിൽ അഹ്ലു സുന്ന ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ അഹ്ലു സുന്ന ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ജസ്സാസ് ഹനഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിക് മദ്ഹബിലെ ഇമാം ഇബ്നു റുഷ്ദ് റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു തൈമിയ റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ആളുകൾ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ശരീഅത്ത് എപ്പോഴും ശരീഅത്തിന്റെ അഹ്കാമുകൾ മാസപ്പിറവിയുമായി ിയിട്ടുള്ളത് ഇത്തരത്തിൽ കണ്ണുകൾ കൊണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്, കണ്ണുകൾ കൊണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് മറ്റുതര കണക്കുകളോ മറ്റോ അവലംബിക്കുക എന്നുള്ളത് ശരീഅത്ത് പഠിപ്പിച്ച കാര്യമല്ല. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിന് എതിരായ ഒരു കാര്യമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിന് എതിരായ ഒരു കാര്യമാണ്. ചില ആളുകൾ ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. അവർ ഒന്നാമതായി പറയാറുള്ളത് മുതറിഫ് ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാ താബിഈ പണ്ഡിതനായ അദ്ദേഹം മാസപ്പിറവി ഈ രൂപത്തിൽ നമുക്ക് കണക്ക് നോക്കി നിശ്ചയിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതായി പറയാറുണ്ട്. എന്നാൽ ഇമാം ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ തംഹീദിൽ പറയുന്നു, മുതറിഫ് ഇബ്നു അബ്ദുല്ലാഹിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തംഹീദിൽ പറയുന്നു, മുതറിഫ് ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇബ്നു ഖുതൈബയിൽ നിന്നും അങ്ങനെ ഒരു അഭിപ്രായം ചില ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല പറയുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇബ്നു ഖുതൈബയുടെ വാക്കുകൾ സ്വീകാര്യമല്ല എന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല പറയുന്നതായി നമുക്ക് അദ്ദേഹത്തിന്റെ തംഹീദിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, മാസത്തിന്റെ വിഷയത്തിൽ മാസം തുടങ്ങുന്നതാണെങ്കിലും മാസം അവസാനിക്കുന്നതാണെങ്കിലും അത് കണക്കാക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ നമ്മൾ കണക്ക് നോക്കിക്കൊണ്ട് നിശ്ചയിക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവലംബിച്ചിട്ടുള്ള ശൈലിയല്ല. طيب അടുത്ത ഹദീസ് അന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ തറാ അന്നാസുൽ ഹിലാൽ ഫഅഖബർതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നി റഅയ്തു ഫസാം വഅമറ അന്നാസ ബിസിയാമിഹി റവാഹു അബൂ ദാവൂദ് വസഹ്ഹഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാകിം. അടുത്ത ഹദീസ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്. അതിനുശേഷമുള്ള ഹദീസ് കൂടി വായിക്കാം, അത് ഏകദേശം ഒരു വിഷയമാണ്. അന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്ന അഅറബിയൻ ജാഅ ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ ഇന്നി റഅയ്തുൽ ഹിലാൽ ഫഖാല അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാല നഅം ഖാല അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഖാല നഅം ഖാല ഫഅദ്ദിൻ ഫിൽ നാസ് യാ ബിലാൽ അൻ യസൂമു ഗദാ റവാഹുൽ ഖംസ وصحح ابن خزيمة وابن حبان ورجح النساء إرساله. അടുത്ത ഹദീസ് ബാറകല്ലാഹു ഫീക്കും, ഒന്നാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്. ഇബ്നു ഉമറിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു. അടുത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഉമ്മത്തിലെ പണ്ഡിതനാണ്, ഈ ഉമ്മത്തിലെ പണ്ഡിതനാണ്, സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉലമാക്കളിൽപ്പെട്ട വ്യക്തിയാണ്. എല്ലാ സഹാബികളും ഇൽമുള്ളവരാണ്, പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഇൽമുള്ള അല്ലെങ്കിൽ ഉലമാക്കളായി അറിയപ്പെടുന്ന പ്രത്യേകം ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽപ്പെട്ടവരാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ ചെയ്തു പോകുന്നതിന് 3 വർഷം മുമ്പാണ് ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലേക്ക് പോകുന്നതിന് 3 വർഷം മുമ്പാണ് അദ്ദേഹം ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്റെ മകനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്റെ മകനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്‌വീൽ. അല്ലാഹുവേ, ഇബ്നു അബ്ബാസിന് ദീനിൽ നീ അവഗാഹം നൽകണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം ഇൽമിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കാരണം അതിന്റെ ബറക്കത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 68-ാമത്തെ വർഷത്തിലാണ്. ത്വായിഫിൽ വെച്ചാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. തയ്യിബ്, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അല്ലെങ്കിൽ സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? عن ابن عمر رضي الله عنهما قال ابن عمر رضي الله عنه പറഞ്ഞു. ഇവിടെ ഒരു ഫായിദ കൂടി പറയാനുള്ളത്, പലർക്കും അറിയുന്നതായിരിക്കും, ഒരു സഹാബിയുടെ പേര് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും സഹാബിയാണെങ്കിൽ നമ്മൾ നിർബന്ധമായും റളിയല്ലാഹു അൻഹുമ എന്ന് പറയാൻ പരിശ്രമിക്കുക. റളിയല്ലാഹു അൻഹുമ എന്ന് പറയാൻ പരിശ്രമിക്കുക. ഏതുപോലെ? ഇബ്നു ഉമറിന്റെ പേര് പോലെ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും സഹാബിയാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ എന്ന് പറയുക. قال അദ്ദേഹം പറയുന്നു, തറാ അന്നാസു അൽ ഹിലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബികൾ മാസപ്പിറവി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബികൾ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ മാസം കാണുമോ എന്ന് നോക്കി. فأخبرت النبي صلى الله عليه وسلم أني رأيته. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇബ്നു ഉമർ പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അന്നി റഅയ്തുഹു, ഞാൻ മാസം കണ്ടിട്ടുണ്ട് അഥവാ മാസപ്പിറവി കണ്ടിട്ടുണ്ട്. ഫസ്വാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കുകയും വഅമറ അന്നാസ ബിസ്വിയാമിഹി, അദ്ദേഹത്തിന്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു. അഥവാ റമദാൻ മാസം പ്രവേശിക്കുമോ എന്ന് ഷഅബാനിന്റെ അവസാനത്തിൽ സഹാബികൾ മാസപ്പിറവി ദർശിക്കാൻ അവർ എല്ലാവരും നോക്കി. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് കാണുകയും പ്രവാചകനെ അറിയിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവലംബിക്കുകയും ജനങ്ങളോട് അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ ഹദീസ്. ഈ ഹദീസ് ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും, അതിന്റെ സ്വീകാര്യതയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും, ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുഹല്ലയിലും അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഇലും അതുപോലെ തന്നെ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇർവായിലുമൊക്കെ ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഹദീസ് കൂടി വായിച്ചിട്ട് ഇൻഷാല്ലാ ഹദീസിലുള്ള ചില മസായിലുകൾ നമുക്ക് പറയാം. രണ്ടാമത്തെ ഹദീസ് എന്താണ്? അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. أن أعرابيا جاء إلى النبي صلى الله عليه وسلم فقال, ഒരു അഅറബിയായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഫഇന്നി റഅയ്തുൽ ഹിലാൽ, ഞാൻ മാസപ്പിറവി കണ്ടിട്ടുണ്ട് അഥവാ ഷഅബാനിന്റെ അവസാനത്തിൽ അദ്ദേഹം മാസം കണ്ടു, റമദാനിന്റെ മാസപ്പിറവി അദ്ദേഹം ദർശിച്ചു. ഫഖാല, ഈ വന്ന അഅറബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ഷഹാദത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം, വിശ്വസിക്കുന്നു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശേഷം ചോദിച്ചു, അതശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം, അതും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅദ്ദിൻ ഫിൻ നാസ് യാ ബിലാൽ അൻ യസൂമു ഗദാ, ബിലാലെ, ജനങ്ങളോട് വിളിച്ചു പറയുക നാളെ നോമ്പ് അനുഷ്ഠിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. ഈ ഹദീസിന് ശേഷം ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ പറഞ്ഞു, റവാഹു അൽ ഖംസ, ഇമാം അഹ്മദും ബാക്കി നാല് സുനനിന്റെ ആളുകളും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വസഹഹഹു ഇബ്നു ഹുസൈമ വഇബ്നു ഹിബ്ബാൻ, ഇമാം ഇബ്നു ഹുസൈമയും ഇമാം ഇബ്നു ഹിബ്ബാനും റഹിമഹുമുല്ലാ ആ ഹദീസ് സഹീഹാക്കിയിട്ടുണ്ട്. ورجح النسائي ارساله احاديث مرسل ആണ് എന്ന് ഇമാം നസائي റഹിമഹുല്ലാ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. احاديث مرسل ആണ് എന്ന് ഇമാം നസائي റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. مرسل എന്ന് പറഞ്ഞാൽ അതിൽ വിശാലമായ ഒരു ചർച്ചയാണ്, അതുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നില്ല. പക്ഷേ മുർസൽ എന്നുള്ളത് ലഈഫിന്റെ ഒരു ഭാഗമാണ്, ലഈഫുകളിൽപ്പെട്ട ഒരു ഭാഗമാണ് മുർസലായ ഹദീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇമാം നസഈ റഹിമഹുള്ള ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് ഹദീസ് മുർസലാണ് എന്നാണ്. മുർസലാണ് എന്ന് പറഞ്ഞാൽ ഹദീസ് ദുർബലമാണ്. മുർസലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം, അതിന്റെ വിധി ഹദീസ് ദുർബലമാണ്, അതിന്റെ വിധി ഹദീസ് ദുർബലമാണ്. അത് ഇമാം നസഈയുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഇമാം അബൂദാവൂദ് റഹിമഹുള്ള, അതുപോലെ ഇമാം ദാറഖുത്നി റഹിമഹുള്ള, ഈ പണ്ഡിതന്മാരൊക്കെ ആ ഹദീസ് ദുർബലമാണ് എന്ന് പറയുന്നവരാണ്. ഈ പണ്ഡിതന്മാരൊക്കെ ആ ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ദുർബലമാണ് എന്ന് പറയുന്നവരാണ്. തയ്യിബ്, രണ്ട് ഹദീസിൽ, നമ്മളിവിടെ വായിച്ച രണ്ട് ഹദീസിൽ നമുക്കുള്ള പാഠങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? ഒന്നാമത്, അല്ലാഹു ഫീക്കും, ആരംഭിക്കാനുള്ള മാസപ്പിറവിയുടെ വിഷയത്തിൽ ഒരു വ്യക്തി മാസം കാണുകയാണെങ്കിൽ അത് മതിയാകുന്നതാണ്. ഒരു വ്യക്തി മാസം കാണുകയാണ് എങ്കിൽ അത് മതിയാവുന്നതാണ്. കാരണം മഹാനായ അബ്ദുല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാസം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കുകയും ജനങ്ങളോട് അത് എടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും പറഞ്ഞു ചെയ്തു. പക്ഷേ അവിടെയുള്ള നിബന്ധന എന്താണ്? അദ്ദേഹം മുസ്ലിം ആയിരിക്കണം. അവിടെയുള്ള നിബന്ധന ഈ മാസം കാണുന്ന വ്യക്തി മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി മാസം കാണുകയാണെങ്കിലും അത് മതിയാകുന്നതാണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ്, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തുടങ്ങിയ സഹാബികളുടെ അഭിപ്രായം. എന്താണ്? റമദാൻ തുടങ്ങാൻ ഒരു വ്യക്തി മാസം കണ്ടാൽ മതി. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം എന്താ? മാസം കാണാൻ, അല്ലെങ്കിൽ മാസം തുടങ്ങിയത് പരിഗണിക്കാൻ രണ്ടാളുകൾ മാസം കാണേണ്ടതാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തപ്പെടുന്ന അഭിപ്രായം അതാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തപ്പെടുന്ന അഭിപ്രായം ആ ഒരു അഭിപ്രായമാണ്. അതിലേറ്റവും ശരിയായ അഭിപ്രായം എന്താണ്? അള്ളാഹു അലം. ഏറ്റവും ശരിയായ അഭിപ്രായം, മാസം തുടങ്ങാൻ ഒരു വ്യക്തി കണ്ടാൽ മതി. മാസം തുടങ്ങിയത് നിശ്ചയിക്കാൻ, റമദാൻ മാസം തുടങ്ങിയത് പരിഗണിക്കാൻ ഒരു വ്യക്തി കണ്ടാൽ മതിയാകുന്നതാണ്. ഒരു വ്യക്തി കണ്ടാൽ തന്നെ അത് മതിയാവുന്നതാണ്. അതാണ് ഇമാം അഹമ്മദിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ അഭിപ്രായം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അതിന്റെ തെളിവ് എന്താണ്? അബ്ദുല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അദ്ദേഹം ഒരു വ്യക്തിയാണ്. അദ്ദേഹം കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു. ഇനി മാസം കാണുന്നത്, അല്ലെങ്കിൽ റമദാൻ തുടങ്ങുന്നത് നിശ്ചയിക്കുന്നത് രണ്ടാളുകൾ കാണണം എന്ന് പറയുന്നവർ ഈ ഹദീസിന് പറയുന്ന മറുപടി എന്താ? അവര് പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു എങ്കിലും മറ്റാളുകൾ അദ്ദേഹത്തിന്റെ കൂടെ കണ്ടില്ല എന്നതിന് തെളിവില്ല. പക്ഷെ അത്തരത്തിലുള്ള വാദങ്ങൾ ശരിയല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വ്യക്തമാണ്. അദ്ദേഹം കണ്ടു, അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, മറ്റുള്ളവരെ അന്വേഷിച്ചു എന്നൊന്നും ആ ഹദീസിൽ നമുക്ക് കാണുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വീകരിച്ചു. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാസപ്പിറവിയുടെ വിഷയത്തിൽ ഒരാൾ കണ്ടാൽ മതി എന്ന് അനുമതി നൽകിയതായി, അദ്ദേഹം അങ്ങനെ ഫത്വ നൽകാറുള്ളതായും ഇബ്നു ജരീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഹദീബ് ആസാറിലും ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. സാധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മാസം തുടങ്ങുന്നത് നിശ്ചയിക്കാൻ എത്ര ആളുകൾ കാണണം? ഒരു വ്യക്തി കണ്ടാൽ മതി. മാസം തുടങ്ങിയത് നിശ്ചയിക്കാൻ ഒരു വ്യക്തി, അവസാനിക്കുന്നത് നിശ്ചയിക്കാൻ, അഥവാ റമദാൻ മാസം കഴിഞ്ഞു, ഇനി ശവ്വാലിലേക്ക്, റമദാനിന്റെ അവസാനത്തിൽ അഥവാ റമദാൻ 29-ാമത്തെ ദിവസം മാസം ഒരു വ്യക്തി കണ്ടു, അദ്ദേഹം പറയാണ് ഞാൻ മാസം കണ്ടു, റമദാനിന്റെ മാസപ്പിറവി ഞാൻ ദർശിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി മതിയാകുമോ? ഒരു വ്യക്തി മതിയാവുകയില്ല. മറിച്ച് മാസം തീരുന്നത് നിശ്ചയിക്കാൻ വേണ്ടി രണ്ടാളുകൾ വേണം. മാസം തീരുന്നത് നിശ്ചയിക്കാൻ വേണ്ടി രണ്ടാളുകളുടെ ആവശ്യമുണ്ട്. രണ്ടാളുകൾ മാസം കണ്ടാൽ മാത്രമാണ് മാസം തീർന്നു എന്ന് പറയുകയുള്ളൂ. അതാണ് ഇമാം അഹമ്മദിന്റെയും ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ഒരു അഭിപ്രായത്തിൽ വന്നതും, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുള്ളയുടെ ഒക്കെ അഭിപ്രായം അതാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്താണ്? റമദാൻ മാസം പ്രവേശിച്ചത് പരിഗണിക്കാൻ എത്ര ആളുകൾ കണ്ടാൽ മതി? ഒരു വ്യക്തി കണ്ടാൽ മതി. എന്നാൽ റമദാൻ മാസം കഴിഞ്ഞു, ശവ്വാല് പ്രവേശിച്ചു എന്ന് പറയാൻ എത്ര ആളുകൾ കാണണം? രണ്ടാളുകൾ കണ്ടാൽ മാത്രമാണ് അത് പരിഗണിക്കുകയുള്ളൂ. രണ്ടാളുകൾ കണ്ടാൽ മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ, അതല്ലാതെ ഒരു വ്യക്തി കണ്ടാൽ അത് പരിഗണിക്കുകയില്ല. സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അതുപോലെ തന്നെ ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഈ റഹിമഹുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം അതാണ്. അവർ പറയുന്നതും ഇതേ ഒരു അഭിപ്രായമാണ്. മാസം തുടങ്ങാൻ ഒരു വ്യക്തി കണ്ടാൽ മതി, എന്നാൽ മാസം തീർന്നു എന്ന് പറയാൻ രണ്ട് വ്യക്തികൾ മാസം കാണേണ്ടതാണ്. അതാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളതും അള്ളാഹു അലം. തയ്യബ്, ഇനി ബറകല്ലാഹു ഫീക്കും, ഈ ഹദീസിലുള്ള മറ്റൊരു പാഠം എന്താണ്? ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, തറാ അന്നാസു അൽ ഹിലാൽ, ജനങ്ങൾ മാസപ്പിറവി ദർശിക്കാൻ എല്ലാവരും ഒരുമിച്ചുകൂടി, അല്ലെങ്കിൽ അവരൊക്കെ മാസപ്പിറവി നോക്കി എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതിൽ നമുക്കുള്ള പാഠം എന്താണ്? മാസപ്പിറവി നോക്കാൻ നമ്മൾ പരിശ്രമിക്കണം, മാസപ്പിറവി നോക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅഖ്ബർതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നി റഅയ്തു, മാസം കണ്ടു എന്നുള്ളത് ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അതിലുള്ള പാഠം എന്താണ്? നമ്മൾ മാസം കണ്ടാൽ അവിടെയുള്ള ഇമാമിനെ നമ്മൾ അറിയിക്കണം, അവിടെയുള്ള ഇമാമിനെ, അല്ലെങ്കിൽ ആ ഇമാമിന് പകരമായിട്ട് ആരാണോ ആ ഭാഗത്ത് അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്, അദ്ദേഹത്തെ നമ്മൾ മാസം കണ്ടിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയും വേണം, അതൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, ഇനി ഒരു വ്യക്തി മാസം കണ്ടു എന്ന് സങ്കല്പിക്കുക, അദ്ദേഹം മാസം കണ്ടത് അവിടെയുള്ള ഇമാമിനെ അല്ലെങ്കിൽ ഖാളിയെ അറിയിച്ചു, അദ്ദേഹത്തിന്റെ വാക്ക് അവർ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ടോ? ആ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങൾ പ്രധാനമായും പണ്ഡിതന്മാർക്കിടയിലുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ അതിൽ നിന്ന് കുറച്ച് ബലമുള്ളത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്നാമത്തെ അഭിപ്രായം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കണം. അദ്ദേഹം മാസം കണ്ടിട്ടുണ്ട് എങ്കിൽ, റമദാനിന്റെ മാസപ്പിറവി അദ്ദേഹം കണ്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂമു ലിറുയ്യതിഹി, നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, റമദാനിന്റെ മാസപ്പിറവി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൂമു ലിറുയ്യതിഹി. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല, മറിച്ച് ജനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസമാണ് അവൻ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുള്ളൂ, അതാണ് ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഇമാം ഷഅബി, ഹസൻ അൽ ബസറി, ഇമാം ഇബ്നു സീരീൻ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അവരുടെയൊക്കെ അഭിപ്രായം എന്താണ്? ജനങ്ങളുടെ കൂടെയാണ് അവൻ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുള്ളൂ, അവർ അതിന് തെളിവായി പറയുന്നത് എന്താ? സൗമുക്കും യൗമ തസൂമൂൻ, നിങ്ങളുടെ നോമ്പ് ജനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസത്തിലാണ്, വഫിത്തുറുക്കും യൗമ തുഫ്തിറൂൻ, നിങ്ങൾ നോമ്പ് നിർത്തേണ്ടത് ജനങ്ങൾ നോമ്പ് നിർത്തുന്ന ദിവസത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹസനായ സ്വീകാര്യമായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബറകല്ലാഹു ഫീക്കും സഹോദരങ്ങളെ, ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു വ്യക്തി മാസം കണ്ടു, നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാകാൻ, ഒരു വ്യക്തി മാസം കണ്ടു, അദ്ദേഹം അത് ഇമാമിനെ അറിയിച്ചു, പക്ഷെ ഇമാം അദ്ദേഹത്തിന്റെ വാക്ക് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിധി എന്താണ്? അദ്ദേഹം നോമ്പെടുക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം നോമ്പെടുക്കേണ്ടതില്ല, മറിച്ച് പിറ്റേ ദിവസമാണ് ജനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെയാണ് അദ്ദേഹം നോമ്പെടുക്കേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. അദ്ദേഹം നോമ്പെടുക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ തെളിവ് എന്താണ്? സൂമുലിറുയ്യതിഹി, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കണം എന്ന പ്രവാചകന്റെ കൽപ്പന. അദ്ദേഹം നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ തെളിവ് എന്താണ്? സൗമുക്കും യൗമതസൂമൂൻ, ജനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസത്തിലാണ് നിങ്ങൾ നോമ്പ് നോക്കേണ്ടത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. രണ്ട് വിഭാഗവും തെളിവായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. രണ്ട് വിഷയത്തിലും അവർക്ക് അതിൻ്റെതായ തെളിവുകൾ അവർക്ക് സ്ഥാപിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് അഹ്ലു സുന്നക്കിടയിൽ ഇജ്തിഹാദിയായ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചിരിക്കുന്ന ഒരു മസലയാണ്. ഇതെന്തുകൊണ്ടാണ് ഊതൽ നൽകി പറയുന്നത്? നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് ഈ ഒരു വിഷയം നടന്നിട്ടുണ്ട്. ഒരു വ്യക്തി മാസപ്പിറവി കണ്ടു, അത് മറ്റുള്ളവർ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ. ഇവിടെ ബറകല്ലാഹു ഫീക്കും, ഒരു വ്യക്തിയുടെ അങ്ങനെ തള്ളിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില പണ്ഡിതന്മാർ അദ്ദേഹത്തോട് പിറ്റേ ദിവസം അദ്ദേഹം കണ്ടു പക്ഷെ അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അദ്ദേഹം നോമ്പെടുക്കണം എന്ന് പറഞ്ഞവരുണ്ട്. നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ അമിതമായി കണിശത കാണിച്ച് ഇത് മാത്രമാണ് ശരി, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയിൽ നടക്കുന്ന പ്രധാന ഒരു ഫിത്ന അതാണ്. ഒരു വ്യക്തി ഒരു വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ എതിർവശത്തുള്ള അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തോട് മനസ്സിന് വിശാലത കാണിക്കുക എന്നുള്ളത് പല ആളുകൾക്കും ഇല്ല. അഹ്ലു സുന്നക്കിടയിലുള്ള അഭിപ്രായമാണെങ്കിൽ പോലും പല ആളുകളും ആ ഒരു അഭിപ്രായ വിശാലത ഈ വിഷയത്തിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ രണ്ടഭിപ്രായവും പണ്ഡിതന്മാരിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റമദാൻ തുടങ്ങുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇനി റമദാൻ പൂർത്തിയാകുന്ന വിഷയം, റമദാൻ പൂർത്തിയായി, ഷവ്വാൽ മാസം പിറവി ഒരു വ്യക്തി കണ്ടു, നോമ്പ് 29 സംഭവിച്ചു, ഷവ്വാൽ പിറവി ഒരു വ്യക്തി കണ്ടു, അങ്ങനെയാണ് എങ്കിൽ, അങ്ങനെ ഒരു വ്യക്തി കാണുകയാണ് എങ്കിൽ അദ്ദേഹം അത് ഖാളിയോട് അല്ലെങ്കിൽ ഖാളിക്ക് ആ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളോട് അദ്ദേഹം അത് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്ക് അവർ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിറ്റേ ദിവസം അദ്ദേഹം നോമ്പ് മുറിക്കാൻ പറ്റുമോ, അതല്ല നോമ്പ് മുറിക്കാൻ പാടില്ല എന്ന വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ദിവസം നോമ്പ് മുറിക്കുക, പക്ഷേ പരസ്യമാക്കരുത്, ആ വിഷയം അദ്ദേഹം പരസ്യമാക്കരുത്, കാരണം അത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ആക്ഷേപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? റമദാൻ 29 ദിവസം അദ്ദേഹം നോമ്പെടുത്തു, അങ്ങനെ അദ്ദേഹം 29-ാമത്തെ ദിവസം അദ്ദേഹം മാസപ്പിറവി കണ്ടു, പിറ്റേ ദിവസം പെരുന്നാളായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, പക്ഷേ അദ്ദേഹം ഖാളിയോട് ആ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പിറ്റേ ദിവസം നോമ്പ് മുറിക്കണം, നോമ്പെടുക്കാൻ പാടില്ല, പക്ഷേ അത് പരസ്യമായി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായം. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലയുടെ അഭിപ്രായം. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് എന്താ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കാൻ പാടില്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് നോമ്പ് മുറിക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നത്? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്, വഫിത്തുറുക്കും യൗമതുഫ്തിറൂൻ, നിങ്ങൾ നോമ്പ് ഒഴിവാക്കേണ്ടത് ജനങ്ങൾ നോമ്പ് മുറിക്കുന്ന ദിവസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാത്രം കാഴ്ച കാണുകയാണെങ്കിൽ അദ്ദേഹം നോമ്പ് മുറിക്കാൻ പാടില്ല. രണ്ടാമത്തെ തെളിവ് എന്താണ്? അല്ല, അദ്ദേഹം കണ്ടുവല്ലോ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് കാഴ്ച സ്വീകരിക്കില്ല എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഷവ്വാൽ മാസപ്പിറവി സ്ഥിരപ്പെടാൻ എത്ര ആളുകൾ കാണണം? രണ്ടാള് കാണണം. റമദാനിൽ ഒരാൾ കണ്ടാൽ മതി, റമദാൻ തുടങ്ങുന്നത് ഒരാൾ കണ്ടാൽ മതി, എന്നാൽ ഷവ്വാൽ സ്ഥിരപ്പെടാൻ രണ്ടാളുകൾ കാണണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വ്യക്തിയെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിക്കപ്പെടാൻ പാടില്ല, മറിച്ച് ജനങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ കൂടെ അദ്ദേഹം നോമ്പ് മുറിക്കാതെ അദ്ദേഹം തുടരണമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇമാം അഹ്മദിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം, അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലയുടെ അഭിപ്രായം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ ഒക്കെ അഭിപ്രായം. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ട് വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ റമദാൻ പൂർത്തിയായി എന്ന് സങ്കല്പിക്കുക, 29, അങ്ങനെ ഒരു വ്യക്തി മാസപ്പിറവി കണ്ടു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നോമ്പ് മുറിക്കാൻ പറ്റുമോ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഒരു വിശാലതയിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ വിഷയം മനസ്സിലാക്കുക. അതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള മസായിലുകളിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ആരെ സംബന്ധിച്ചിടത്തോളവും ഷറഅ് അനുവദിച്ച കാര്യമല്ല. ഇതാണ് ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ. ഇനി മറ്റൊരു കാര്യം, ഈ മാസം കാണുന്നത് സ്ത്രീകളാണെങ്കിലോ സ്വീകരിക്കുമോ? മാസം കാണുന്നത് സ്ത്രീകളാണെങ്കിൽ അത് സ്വീകരിക്കില്ല എന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയൊക്കെ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. മാസം കാണുന്നത് സ്ത്രീകളാണെങ്കിൽ അത് സ്വീകരിക്കില്ല എന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഇജ്മാ ശരിയല്ല. കാരണം എന്താണ്? ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ സൗർ റഹിമഹുല്ല അവരൊക്കെ ആ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എതിരഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താ? അവർ കണ്ടാലും സ്വീകരിക്കും. അതാണ് ഇമാം ഇബ്നു റുഷ്ദ് റഹിമഹുല്ലയുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല, ഇമാം ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ല തുടങ്ങിയ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം എന്താണ്? സ്ത്രീകൾ മാസപ്പിറവി കാണുകയാണ് എങ്കിൽ അതും സ്വീകരിക്കുന്നതാണ്. സ്ത്രീകൾ മാസപ്പിറവി കണ്ടാൽ അതും സ്വീകരിക്കുന്നതാണ്. അല്ലാഹു അലം, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. സ്ത്രീകൾ മാസപ്പിറവി കണ്ടാലും അത് മതിയാകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. തയ്യബ്, അതിനുശേഷമുള്ള ഒരു ഹദീസ് കൂടി വായിച്ച് ഇൻഷാല്ലാ നമുക്ക് നിർത്താം. وعن حفصة أم المؤمنين رضي الله عنها أن النبي صلى الله عليه وسلم قال من لم يبيت الصيام قبل الفجر فلا صيام له رواه الخمسة ومال النسائي والترمذي إلى ترجيح وقفه وصححه مرفوعا ابن خزيمة وابن حبان رحمهم الله وللدارقطني لا صيام لمن لم يفرضه من الليل. في حديث ഹഫ്സ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഹഫ്സ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഹഫ്സ എന്ന് പറയുന്ന ആരുടെ മകളാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിവാഹം ചെയ്തിട്ടുണ്ട്. ഹിജ്റ മൂന്നാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിവാഹം ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രവാചകനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ആരായിരുന്നു? خنيس ابن حذافة السهمي رضي الله عنه. خنيس ابن حذافة السهمي رضي الله عنه. അവരുടെ മരണശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തത്. അവർ മരണപ്പെടുന്നത് ഹിജ്റ 41-ാമത്തെ വർഷത്തിലാണ്. ചില അഭിപ്രായങ്ങളിൽ 45 എന്നും കാണാം. അവർക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചത് അന്നത്തെ മദീനയിലെ ഗവർണറായ മർവാനാണ്. മദീനയിൽ വെച്ചാണ് അവർ മരണപ്പെടുന്നത്. ഈ ഹദീസിൽ നമുക്കുള്ള പാഠം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുന്നു, മൻ ലം യുബയ്യിത് സിയാമ ഖബ്ല അൽഫജ്രി ഫലാ സിയാമ ലഹു. ആരെങ്കിലും നോമ്പിന് വേണ്ടി ഫജറിന് മുമ്പ് നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിൽ അവന്റെ നോമ്പ് ശരിയല്ല. എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് ഈ ഹദീസ്. ഹഫ്സ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അപ്പോൾ ഇതിലുള്ള ഒന്നാമത്തെ പാഠം എന്താണ്? നോമ്പിന് നിയ്യത്ത് നിർബന്ധമാണ്. ഇവിടെ അടുത്തൊരു കാര്യം, ബാറക്കല്ലാഹു ഫീക്കും, ഇപ്പോൾ റമദാൻ ഏതാനും ദിവസങ്ങൾക്ക് അകം ഇൻഷാ അല്ലാഹ് പ്രവേശിക്കും. ഈ റമദാനിന്റെ തുടക്കത്തിൽ റമദാൻ 30 ദിവസത്തിന് വേണ്ടി ഒരു നിയ്യത്ത് മതിയാകുമോ? അതല്ല, ഓരോരോ ദിവസത്തിന് നിയ്യത്ത് വെക്കേണ്ടതുണ്ടോ? റമദാൻ 30 നോമ്പിന് വേണ്ടി അല്ലെങ്കിൽ 29 നോമ്പിന് വേണ്ടി ഒന്നിച്ച് നിയ്യത്ത് വെച്ചാൽ, റമദാന്റെ തുടക്കത്തിൽ ഒരാൾ പറയാണ് ഇനി ഇൻഷാല്ലാ 30 ദിവസം ഞാൻ നോമ്പെടുക്കും, അങ്ങനെ പറഞ്ഞാൽ അത് മതിയാകുമോ? അതല്ല, ഓരോ ദിവസം അദ്ദേഹം നിയ്യത്ത് വെക്കേണ്ടതുണ്ടോ? ഇമാം മാലിക് റഹിമഹുല്ലയുടെയും അതുപോലെ തന്നെ ഇസ്ഹാഖ് ബിൻ റഹോയ റഹിമഹുല്ലയുടെയും അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെയും അഭിപ്രായം അനുസരിച്ച്, ഈ പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച്, ഒരു വ്യക്തി ആദ്യം തന്നെ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ അത് മതിയാകുന്നതാണ്. എന്നാൽ ഇമാം അബു ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം, അതുപോലെ തന്നെ ഷാഫിഇ റഹിമഹുല്ലയുടെ അഭിപ്രായം, ഇമാം അഹമ്മദിൽ നിന്ന് മറ്റൊരു അഭിപ്രായം അനുസരിച്ച്, എല്ലാ ദിവസവും നിയ്യത്ത് പുതുക്കേണ്ടതാണ്. ഇപ്പൊ രണ്ടഭിപ്രായങ്ങൾ മനസ്സിലായില്ലേ? ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് മാസത്തിന്റെ തുടക്കത്തിൽ വെച്ചാൽ മതി. അവരുടെ തെളിവ് എന്താണ്? അവർ പറയുന്നത് അത് ഒരു ഇബാദത്താണ്. റമദാന് എന്നുള്ളത് ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു നിയ്യത്ത് മതിയാകുന്നതാണ്. പക്ഷേ രോഗം കാരണത്താലോ യാത്ര കാരണത്താലോ അതിനിടയിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ പിന്നീട് നിയ്യത്ത് പുതുക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. വേറെ ചില പണ്ഡിതന്മാർ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നോമ്പെടുക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് എന്താ? ഓരോരോ ദിവസത്തെ നോമ്പും ഓരോരോ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഓരോരോ ദിവസത്തിന് എന്ത് ചെയ്യണം?
നിയത്ത് പുതുക്കണം, ഓരോരോ ദിവസത്തിന് നിയത്ത് പുതുതായി വെക്കണം എന്നാണ് ഈ രണ്ടാമത്തെ അഭിപ്രായം പറയുന്ന പണ്ഡിതന്മാരുടെ വാദം. ഇപ്പൊ രണ്ട് വാദത്തിനും അതിൻ്റെതായ തെളിവുകളും അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. രണ്ട് വാദങ്ങൾക്കും അതിൻ്റെതായ തെളിവുകളും അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. അപ്പൊ അത് രണ്ടും തെളിവുകൾക്ക് സാധ്യതയുള്ളതാണ്. ഏറ്റവും നല്ലത് എന്താ? എല്ലാ ദിവസവും നിയത്ത് പുതുക്കുക എന്നുള്ളതാണ്. കാരണം അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറത്തു വരാൻ ഏറ്റവും നല്ലത് എല്ലാ ദിവസവും നിയത്ത് പുതുക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ബറകല്ലാഹു ഫീക്കും, എന്താണ് ഈ ഒരു ഖിലാഫിന്റെ സമർത്ഥ എന്താ? ഇപ്പൊ ഈ ഒരു രണ്ട് അഭിപ്രായ വ്യത്യാസം നമ്മൾ പറഞ്ഞു, ഈ ഒരു ഖിലാഫ് കൊണ്ടുള്ള നേട്ടം എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഒരു വ്യക്തി റമദാനിൽ അസർ നിസ്കാരത്തിന് ഉറങ്ങി, അസർ കഴിഞ്ഞ് ഉറങ്ങി എന്ന് സങ്കല്പിക്കുക. അദ്ദേഹം എഴുന്നേറ്റത് പിറ്റേ ദിവസം ഫജറിനാണ്. അങ്ങനെയാണ് എങ്കിൽ എല്ലാ ദിവസവും നിയത്ത് വെക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹത്തിന്റെ നോമ്പ് സഹിഹല്ല. കാരണം അദ്ദേഹം തലേ ദിവസം നിയത്ത് വെച്ചിട്ടില്ല. എന്നാൽ ആ മാസത്തിലെ കുരുനിയത്ത് മതി എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹത്തിന്റെ നോമ്പ് സഹിഹാണ്. പിന്നെ ചില ആളുകളുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ നിസ്കാരം, അതൊക്കെ മറ്റു ചർച്ചയാണ്, നോമ്പുമായി ബന്ധപ്പെട്ട്. അതാണ് അതിന്റെ സമറത്തുൽ ഖിലാഫ്, അതാണ് അവിടെയുള്ള സമറത്തുൽ ഖിലാഫ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് മസലകളുണ്ട്. അതിനു മുമ്പ് ഇവിടെ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, റവാഹു അൽ ഖംസ, ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം അഹ്മദും അതുപോലെ തന്നെ നാല് സുനനിന്റെ ആളുകളുമാണ്, നാല് സുനനിന്റെ ആളുകളുമാണ് എന്ന് പറഞ്ഞു. ഈ ഹദീസ് ബാറകല്ലാഹു ഫീക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഈ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. മറിച്ച് അത് ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വാക്കായി അവരിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന കാര്യമാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നഹു ഖതഉൻ വസ്സഹീഹു അന്നഹു മൗഖൂഫ്, അത് പ്രവാചകനിലേക്ക് ചേർക്കുക എന്നുള്ളത് തെറ്റാണ്. ഏറ്റവും ശരിയായ അഭിപ്രായം അത് ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇമാം നസാഇ റഹിമഹുല്ലയുടെ അഭിപ്രായം അതാണ്. ഇമാം അബു ഹാതിം അർറാസി, ഇമാം ഇബ്നു അബ്ദുൽ ബർ, ഇമാം ദാറഖുത്നി, ഇമാം സൈലഈ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ആ ഹദീസ് ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ ഇന്നലെ അമ്മാർ ബിൻ യാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഹദീസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ വിധിയുണ്ട്. ആ ഹദീസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ വിധിയുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നു, വമൻ റവാഹു മൗഖൂഫൻ ഫലാ മുനാഫാ ലിഅന്ന ഹാദാ ലാ യുഖാലു മിൻ ജിഹതി റഅയ്, അതൊരിക്കലും സ്വന്തം അഭിപ്രായ പ്രകാരം പറയാൻ സാധ്യതയില്ലാത്തതാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹയിലേക്ക് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസായിലുകൾ. ഇനി മറ്റൊരു കാര്യം, ബറകല്ലാഹു ഫീക്കും, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, ഇവിടെ പറഞ്ഞതുപോലെ നോമ്പ് സഹിഹാകണമെങ്കിൽ എന്ത് ചെയ്യണം? രാത്രി തന്നെ നിയത്ത് വെക്കണം. നോമ്പ് സഹിഹാകണമെങ്കിൽ രാത്രി തന്നെ നിയത്ത് വെക്കണം. അത് ഏത് നോമ്പിനാണ് പ്രധാനമായ ഉദ്ദേശം? ഫർള് നോമ്പിനാണ്. ഫർള് നോമ്പിനാണ് ഏറ്റവും അങ്ങനെ ആ രൂപത്തിൽ രാത്രി തന്നെ നിയത്ത് വെക്കേണ്ടത്. ഫർള് നോമ്പിനാണ് രാത്രി തന്നെ നിയത്ത് വെക്കേണ്ടത്. എന്നാൽ ഇമാം അബു ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം അനുസരിച്ച് ഫർള് നോമ്പാണെങ്കിലും ഉച്ചക്ക് മുമ്പ് നിയത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. അബു ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം അനുസരിച്ച് ഫർള് നോമ്പാണെങ്കിലും ഉച്ചക്ക് മുമ്പ് നോമ്പിന് നിയത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. പക്ഷെ ആ ഒരു അഭിപ്രായം ശരിയല്ല. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, സുന്നത്ത് നോമ്പാണെങ്കിൽ അതിന് രാത്രിയിൽ തന്നെ നിയത്ത് വെക്കേണ്ടതുണ്ടോ? ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച് സുന്നത്ത് നോമ്പാണ് എങ്കിൽ രാത്രിയിൽ തന്നെ നിയത്ത് വെക്കേണ്ടതില്ല, മറിച്ച് പകലിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ഏത് സമയത്തും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? നിയത്ത് വെക്കാം. പകലിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ ഏത് സമയത്തും അദ്ദേഹത്തിന് നിയത്ത് വെക്കാവുന്നതാണ്. അതാണ് ഇമാം അഹമ്മദിന്റെയും ഇമാം ഷാഫിഈയുടെയും ഇമാം അബൂ ഹനീഫയുടെയും ഒക്കെ അഭിപ്രായം. അവർ അതിന് തെളിവായി പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സാഹചര്യങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വരും, എന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ അരികിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു, ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്നാൽ ഞാൻ ഇന്ന് നോമ്പുകാരനാണ്, എന്നാൽ ഞാൻ ഇന്ന് നോമ്പുകാരനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് സുന്നത്ത് നോമ്പാണ് എങ്കിൽ രാത്രി തന്നെ നിയത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമല്ല. എന്നാൽ ഇമാം മാലിക് റഹിമഹുല്ലാ, അതുപോലെ തന്നെ ദാവൂദ് അല്ലാഹിരി, ഇമാം ഇബ്നു ഹസ്ം, ഇമാം സനആനി, ഇമാം ഷൗക്കാനി, അവരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് സുന്നത്ത് നോമ്പാണെങ്കിലും അതിന് രാത്രി തന്നെ നിയത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. സുന്നത്ത് നോമ്പാണെങ്കിലും രാത്രി തന്നെ അതിന് നിയത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലയുടെ അഭിപ്രായം അതാണ്. സുന്നത്ത് നോമ്പിന് രാത്രി തന്നെ നിയത്ത് വെക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെയും അഭിപ്രായം. അതുകൊണ്ട് ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? രാവിലെ നിയത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ആ വിഷയത്തിൽ തെളിവാണ്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, രാവിലെ നിയത്ത് വെച്ചാൽ മതിയാകും എന്ന് പറയുന്ന പണ്ഡിതന്മാർ, അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് അഭിപ്രായ വ്യത്യാസം? ഉച്ചക്ക് മുമ്പ് നിയത്ത് വെക്കേണ്ടതുണ്ടോ അതല്ല ഉച്ചക്ക് ശേഷം നിയത്ത് വെച്ചാൽ മതിയാകുമോ? ഉച്ചക്ക് ശേഷം നിയത്ത് വെച്ചാൽ സുന്നത്ത് നോമ്പുകളിൽ അത് മതിയാകുമോ? ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ അഭിപ്രായം അനുസരിച്ച് ഉച്ചക്ക് മുമ്പ് തന്നെ നിയത്ത് വെക്കണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ അഭിപ്രായം അനുസരിച്ച് സുന്നത്ത് നോമ്പുകൾക്ക് ഉച്ചക്ക് മുമ്പ് തന്നെ നിയത്ത് വെക്കൽ നിർബന്ധമാണ്. ഇമാം അഹമ്മദ് റഹിമഹുല്ലയുടെ അഭിപ്രായം അനുസരിച്ച് ഉച്ചക്ക് ശേഷവും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? നിയത്ത് വെക്കാം. ഏറ്റവും ശരിയായ അഭിപ്രായം എന്താ? ഉച്ചക്ക് ശേഷവും നിയത്ത് വെക്കാം. ഉച്ചക്ക് ശേഷവും നിയത്ത് വെക്കാം. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഏറ്റവും ശരിയായ അഭിപ്രായം അതാണ്. ഒരു വ്യക്തിയെ സുന്നത്ത് നോമ്പെടുക്കാൻ ഉച്ചക്ക് ശേഷം അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നോമ്പെടുക്കാം. എന്താണ് നിബന്ധന? അതിനു മുമ്പ് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അദ്ദേഹം വെള്ളം കുടിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് മതിയാകുന്നതാണ്. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഒരു വ്യക്തി ഈ ഉച്ചക്ക് നിയത്ത് വെച്ചാൽ അദ്ദേഹത്തിന് പൂർണ്ണമായി അന്നത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുമോ? അതല്ല, ആ നിയത്തിന് ശേഷമുള്ള പ്രതിഫലമാണോ അദ്ദേഹത്തിന് ലഭിക്കുക? ഒരു വ്യക്തി നോമ്പ് ഉച്ച സമയത്ത് അദ്ദേഹം നിയത്ത് വെക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുമോ? അതല്ല, അതിനുശേഷമുള്ള പ്രതിഫലമാണോ അദ്ദേഹത്തിന് ലഭിക്കുക എന്ന വിഷയം. ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു, ഷാഫിഈ മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും ഉലമാക്കൾ പറയുന്നു, എപ്പോഴാണോ അദ്ദേഹം നിയത്ത് വെക്കുന്നത് അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഉച്ചക്കാണ് അദ്ദേഹം നിയത്ത് വെച്ചാൽ ഉച്ചക്ക് ശേഷമാണ് അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുക. അവരതിന് തെളിവായി പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അമലുകൾ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഹനഫി മദ്ഹബിലെ ഉലമാക്കൾ പറയുന്നു, അദ്ദേഹത്തിന് ആ ദിവസം പൂർണ്ണമായി നോമ്പ് അനുഷ്ഠിച്ച് പ്രതിഫലം ലഭിക്കും. ദിവസത്തിൽ പൂർണ്ണമായി നോമ്പ് അനുഷ്ഠിച്ച് പ്രതിഫലം ലഭിക്കും. ഇതിലേതാണ് റാജിഹ്? തെളിവ് നോക്കുകയാണെങ്കിൽ അല്ലാഹു അലം, ഏറ്റവും റാജിഹായ അഭിപ്രായം നിയത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുക എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഫദ്ല് നോക്കിയാൽ ആ ദിവസത്തിൽ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം അള്ളാഹുവിന്റെ ഫദ്ല് വിശാലമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ല് വിശാലമാണ്. അതുകൊണ്ട് അള്ളാഹു അലം, അതിൽ തർജീഹ്, തൃപ്തികരമായ തർജീഹ് വ്യക്തമായി പണ്ഡിതന്മാർ പറയുന്നതായി കണ്ടിട്ടില്ല. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സഹോദരങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ചില സഹോദരങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും, എന്തിനാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം സൂചിപ്പിക്കുന്നത് എന്ന്. ഞാൻ എന്റെ പല ദർശനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ, ചില ആളുകൾ കുറച്ചു മുമ്പൊക്കെ ഈ സോഷ്യൽ മീഡിയകളും മറ്റുമൊക്കെ ഇങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നതിന് മുമ്പ് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആളുകൾ കേൾക്കുന്നത് കുറവായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ആളുകളൊക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കേൾക്കുന്നുണ്ട്, അവരുടെ വാട്സപ്പുകളിലേക്കും മറ്റും മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർ പൊതുവെ വായിച്ചതിനും കേട്ടതിനും വിപരീതമായിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ ഒരു പക്ഷെ അവരുടെ മനസ്സിൽ ഇഷ്കാല് വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ മസാല പോലെ ഒരു വ്യക്തി മാസം കണ്ടാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിച്ചില്ല എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അതൊരു പക്ഷെ നമ്മളൊരു അഭിപ്രായമായിരിക്കും അതിൽ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ അതാണ് ശരി, അത് മാത്രമേ ശരിയുള്ളൂ എന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.